ഡോക്ടർ നാൻസി ചാക്കോ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നന്ദി, നമസ്കാരം.
ഡോക്ടർ നാൻസി, 2017 ദന്ത സംരക്ഷണത്തെക്കുറിച്ച് ഓസ്ട്രേലിയയിലുടനീളം അവബോധം വളർത്താനുള്ള വാരമാണല്ലോ ഓഗസ്റ്റ് 7 മുതൽ 13 വരെ. ഓരോ വർഷവും ഈ മേഖലയിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കാറുണ്ടല്ലോ. ഈ വർഷം ഏത് വിഷയമാണ് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതിന്റെ ഒരു കാരണവും എന്താണെന്ന് വിശദീകരിക്കാം.
ഈ വർഷം ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ എടുത്തിരിക്കുന്ന വിഷയം ഓറൽ ഹെൽത്ത് ഫോർ ബിസി ലൈഫ്. അതാണെങ്കിൽ ഒരു നല്ലൊരു തീമാ ഈ വർഷത്തെ, ബിക്കോസ് അത് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുന്ന കൊച്ചുകുട്ടികൾ തൊട്ട് നമ്മൾ അഡൾട്സ് വരെ, മുതിർന്നവർ വരെ. സോ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ ഭയങ്കര തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ഓറൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ പല്ലും മോണയും വായും എങ്ങനെ സൂക്ഷിക്കുക, അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന, അതാ ഈ പ്രാവശ്യത്തെ തീം.
ഓക്കെ, അതിന്റെ ഒരു കാരണം എന്താണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ? ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നത് കൊണ്ടാണോ ഈ തിരക്കേറിയ ഒരു ജീവിതശൈലിയിൽ? അതിന്റെ ഒരു കാരണം എന്താണ്?
ബിക്കോസ് തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം ഡെന്റിസ്റ്റിനെ കാണാൻ നമ്മൾ ടൈം വെക്കാറില്ല. നമ്മൾ യൂഷ്വലി പല്ല് വേദന ആകുമ്പോഴാ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുന്നത്. വേറെസ് നമ്മളത് നേരത്തെ 6 മന്ത്ലി നമ്മൾ ചെക്കപ്പിന് ഒരു ടൈം മാറ്റി വെക്കണം. നമ്മുടെ പിള്ളേർക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെക്കപ്പ് നേരത്തെ നടത്തിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മോളയിലെ പ്രശ്നങ്ങളും പല്ല് വേദനകളും പല ഡിസീസസ്, നമ്മുടെ ബോഡിയിലെ പല രോഗലക്ഷണങ്ങളൊക്കെ ആദ്യം പ്രകടപ്പെടുന്ന നമ്മുടെ വായില. സോ അതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഡെന്റൽ ചെക്കപ്പിലൂടെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഇതിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്?
സോ നമ്മുടെ വായില് പല രോഗലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതൊരു എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റിന് കാണുമ്പോൾ മനസ്സിലാവും. ഹാർട്ട് ഡിസീസ് നമ്മുടെ ഓറൽ ഹെൽത്തിനെ നമുക്ക് ബാധിക്കും. സോ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഡയബറ്റീസ്, പിന്നെ ഓറൽ ക്യാൻസേഴ്സ്, അതൊക്കെ ഓറൽ ക്യാൻസർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആ, ബിക്കോസ് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ അത് പ്രൊഗ്നോസിസ് നല്ലതാ, അല്ലെങ്കിൽ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാതെ നേരത്തെ തന്നെ അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചെക്കപ്പുകളൊക്കെ എത്ര ഒരു കാലയളവിൽ, എങ്ങനെയാണ് ഒരു നിർദ്ദേശം ഡെന്റൽ അസോസിയേഷന്റെ ഇതുമായി ബന്ധപ്പെട്ട്?
സോ അക്കോർഡിംഗ് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ പറയുന്ന എവറി 6 മന്ത്സ് ആ, അത് ഒരു നല്ലൊരു ടൈം ഫ്രെയിം ആയി. എവറി 6 മന്ത്സ് നമ്മൾ ചെക്കപ്പ് നടത്തുക, ക്ലീനും നടത്തുക. പിന്നെ ചിലവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും എവറി 3 മന്ത്സ് വരെ വരാൻ. അത് നമ്മുടെ ഓറൽ ഹെൽത്തും വേഴ്സൺ, അല്ലെങ്കിൽ അത് കൂടുതൽ വേഴ്സ് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഓക്കെ ഡോക്ടർ നാൻസി, ഇതിൽ ഇന്ത്യക്കാരുടെ കാര്യം അല്ലെങ്കിൽ മലയാളികളുടെ കാര്യമൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഈ തിരക്കേറിയ ജീവിതശൈലി വളരെയധികം ഒരു പ്രശ്നമാകാറുണ്ടല്ലോ പലപ്പോഴും. അത് ഈ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി കൂടുതലായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടുവന്നിരിക്കുന്നത്?
ഓക്കെ, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം ആദ്യമേ അവർ പല്ല് വേദന ആവുമ്പോഴേ ഡെന്റിസ്റ്റിനെ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു ഹാബിറ്റ് മാറ്റി നമ്മൾ റെഗുലർലി 6 മന്ത്ലി ചെക്കപ്പിന് വരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മുടെ കാറിനെ സൂക്ഷിക്കും, സമയാസമയം സർവീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വായും നമ്മൾ ശ്രദ്ധിക്കണം. എവറി 6 മന്ത്ലി ചെക്കപ്പ് നടത്തണം, ക്ലീൻ നടത്തണം. അതുപോലെ നമ്മൾ ഒത്തിരി ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് ഡെന്റിസ്റ്റ് പറഞ്ഞു തരും, എങ്ങനെ പല്ല് മോണെ എല്ലാം സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ കൂടുതൽ നേരം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ എക്സ്പെൻസീവ് ആയി ഡെന്റൽ ട്രീറ്റ്മെന്റ് മാറും. അല്ലെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പൈസ കുറവ്, അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി നിരവധി തരത്തിലുള്ള ഒരു ദന്ത സംരക്ഷണ ബ്രഷുകൾ ഇപ്പോൾ വളരെ സുലഭമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തന്നെ തിരിയുന്ന ബ്രഷുകൾ, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രമാത്രം ഗുണമുണ്ട്?
അത് ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് ഉപയോഗിക്കുന്നതിൽ ഗുണമുണ്ട്. പക്ഷെ അതിനെ കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഹാർഡ് ബ്രിസിൽഡ് ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ ആഞ്ഞു തേച്ച് നല്ല ക്ലീൻ ആവുമെന്ന് അവരുടെ വിചാരം. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു സോഫ്റ്റ് ബ്രിസിൽഡ് ബ്രഷ് ഉപയോഗിച്ച് ജെന്റ്ലി നമ്മുടെ പല്ലുകളെ ബ്രഷ് ചെയ്യണം. അത് അത് ഭയങ്കര ഇമ്പോർട്ടന്റാ. അതിന്റെ കൂടെ നമ്മുടെ നാക്ക് ബ്രഷ് ചെയ്യണം. ഒത്തിരി പേര് അത് മിസ് ചെയ്യുന്ന ഒരു കാര്യമാ. ബിക്കോസ് നാക്കിൽ ഒത്തിരി കീടാണുക്കളുണ്ട്, അത് ഈ വായനാറ്റം ഒക്കെ ഉണ്ടാക്കുന്ന. സോ ബ്രഷിങ് നമ്മുടെ ആ ടങ് ബ്രഷ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടന്റാ. അതിന്റെ കൂടെ ഫ്ലോസിങ്ങും.
ഓക്കെ, ഇപ്പൊ വായനാറ്റത്തിന്റെ ഒരു പ്രധാന കാരണം ടങ് ബ്രഷ് ചെയ്യാത്ത അല്ലെങ്കിൽ നാവ് ബ്രഷ് ചെയ്യാത്ത ഒരു കാരണം മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളുണ്ടോ?
മറ്റു കാരണങ്ങളും ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട കാരണം നന്നായിട്ട് ബ്രഷ് ചെയ്ത് ഫ്ലോസ് ചെയ്യുക, നാക്ക് ബ്രഷ് ചെയ്യുക. പിന്നെ പല്ലിലും മോണയില് ഡിസീസസ് അല്ലെങ്കിൽ മോണയില് വേറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും വായനാറ്റത്തിന് ഒരു കാരണമാണ്.
ഫ്ലോസിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഷുകളുടെ കാര്യം പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ സുലഭമായിട്ട് ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ ഡെന്റിസ്റ്റുമാരുടെ അടുത്ത് കാണുന്നത് പോലുള്ള പദാർത്ഥങ്ങൾ, അതായത് ഫ്ലോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. സാധാരണ ബ്രഷും ടൂത്ത്പേസ്റ്റും മാത്രമാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ശൈലി ഫ്ലോസിങ് ഉപയോഗിക്കുന്ന ഒരു തരം രീതിയിലേക്ക് മാറേണ്ട കാര്യമുണ്ട്? അത്രമാത്രം ഒരു ഒരു ദന്ത സംരക്ഷണ ശൈലിയിലേക്ക് മാറേണ്ടത് ആവശ്യമാണോ?
അത് വെരി ഇമ്പോർട്ടന്റ്, അത് ഭയങ്കര ആവശ്യമാണ്. ബ്രഷിങ് മാത്രം നമ്മളെ ഫുൾ മൗത്ത് അല്ലെങ്കിൽ പല്ലുകളെ ക്ലീൻ ചെയ്യുന്നില്ല. പല്ലിന്റെ ഇടയിലും മോണയുടെ ഇടയിലും കീടാണുക്കളും നമ്മളെ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസും കാണും. സോ അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലോസ് ചെയ്യണം. പിന്നെ ചില ആൾക്കാർക്ക് പല്ലിന്റെ ഇടയിൽ ഫ്ലോസ് മാത്രമല്ല, ഈ ചെറിയ തരം ബ്രഷസ് കിട്ടും, അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ വേറൊരു സംവിധാനം ഉള്ളത് വാട്ടർ ഫ്ലോസറാണ്. അതാണെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യുന്ന. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് നമ്മുടെ പല്ലും മോണയും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ.
ഓക്കെ, പക്ഷെ അത് എല്ലാ വ്യക്തികൾക്കും അത് ബാധകമാണോ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഒരു ദന്ത സംരക്ഷണ ആവശ്യങ്ങൾക്കനുസരിച്ചാണോ, അതെങ്ങനെയാണ്?
അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അത് പല ആൾക്കാർക്കും പല രീതിയിലാണ്. അത് ഓരോ ഡെന്റിസ്റ്റിനെ കാണുമ്പം ഓരോരുത്തരുടെ പല്ലും മോണയും അനുസരിച്ച് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും ഏതാ ഉപയോഗിക്കേണ്ടത്. ചിലവർക്ക് ഫ്ലോസാ, ചിലവർക്ക് ഇങ്ങനത്തെ ചെറിയ ബ്രഷസ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസേഴ്സ് വേണ്ടി വരും. അതിന് ഡെന്റിസ്റ്റിനെ കാണുമ്പം അത് പറഞ്ഞു തരും, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും ഓരോരുത്തരുടെ പല്ല് അനുസരിച്ച്.
ഓക്കെ, ഇനി ഡോക്ടർ, ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ഭക്ഷണ രീതിക്ക് വലിയൊരു പങ്കുണ്ടല്ലോ. അത് ഭക്ഷണം, നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ പല്ലിൻ്റെ ഒരു ആരോഗ്യത്തിനായിട്ട് കഴിക്കേണ്ട ഭക്ഷണം, ഇതൊന്ന് വിശദീകരിക്കാമോ ഇതിൻ്റെ ഒരു പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ?
ഓക്കെ, ഭക്ഷണ രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല്ലും മോണയ്ക്കും എല്ലാം. മെയിൻ ആയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് നമ്മൾ ശരിക്കും കുറയ്ക്കണം. ബിക്കോസ് ഈ ഷുഗർ ആസിഡായി മാറി നമ്മുടെ പല്ലിന്റെ ഇനാമലെ അത് ബാധിക്കും. സോ ഷുഗർ ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കണം. വേറൊരു കാര്യം, പല്ലിന് ഗുണകരമായി ഉള്ളത് കാൽസ്യം ഉള്ള ഫുഡുകള്, പാല്, ചീസ്, തൈര്, പിന്നെ നട്ട്സ്, അതൊക്കെ നല്ലതാ. പിന്നെ വെള്ളത്തിന്റെ അകത്ത് ഫ്ലൂറൈഡ് ഉണ്ട്. സോ ടാപ്പ് വാട്ടറിന്റെ അകത്ത് ഫ്ലൂറൈഡ് ഉണ്ട്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത്പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുക.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ദന്ത സംരക്ഷണ ശൈലി പിന്തുടർന്നാൽ പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ആറുമാസം കൂടെയുള്ള ഒരു ചെക്കപ്പ്. അപ്പൊ ഇതിന് മെഡിക്കെയറുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഈ സേവനം ലഭിക്കുക, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ മെഡിക്കെയർ ഇത് എത്രമാത്രം ഇത് കവർ ചെയ്യും?
സോ മെഡിക്കെയറിനൊരു സ്കീമുണ്ട്, ചൈൽഡ് ഡെന്റൽ സ്കീം എന്ന് പറഞ്ഞ്. അത് ഈ ഫാമിലി ടാക്സ് ബെനിഫിറ്റ് എ കിട്ടുന്ന ഫാമിലീസിൽ 2 to 17 വരെ ഉള്ള പിള്ളേർക്ക് മെഡിക്കെയർ up to $1,000 അല്ലെങ്കിൽ $1,000 വരെ തരും. പല്ല് ചെക്കപ്പിനും ക്ലീനിനും ഫില്ലിങ്സിനും എന്തൊക്കെ വേണമെങ്കിലും അത് $1,000 തരും. പക്ഷെ അല്ലാത്തവര് പ്രൈവറ്റ് ഹെൽത്ത് ഫണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് വഴി പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റ്ലി പേ ചെയ്ത് ഡെന്റിസ്റ്റിനെ കാണണം. അല്ലെങ്കിൽ ഈ കൺസെഷൻ കാർഡ് ഹോൾഡേഴ്സിന് പബ്ലിക് ഹെൽത്ത് വഴി ചെയ്യാം. പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റ് നല്ല ലോങ് വെയിറ്റിംഗ് ലിസ്റ്റ്, 2 to 3 അന്നേരത്തേനും ഒത്തിരി കണ്ടീഷൻസ് അന്നേരത്തേനും കൂടുതൽ സിവിയർ ആവും. സോ അത് വെയിറ്റ് ചെയ്യാതെ 6 monthly പോകുന്ന ഏറ്റവും നല്ലത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻലി 6 monthly ഒരു ഡെന്റിസ്റ്റിനെ കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ഡെന്റിസ്റ്റ്, പല രോഗലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ അത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ എപ്പോഴും സമയം മാറ്റി വെക്കണം. പല്ലുകളെ സൂക്ഷിക്കാൻ ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, അതിന്റെ കൂടെ നാക്ക് നന്നായി ബ്രഷ് ചെയ്യുക. പിള്ളേരെയും നമ്മളത് നേരത്തെ തന്നെ ആ ഹാബിറ്റ്സ് ശീലിപ്പിച്ച് ചെയ്യുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ബ്രഷ് ചെയ്യാൻ. രാത്രിയിൽ കിടക്കുന്നതിന്റെ മുമ്പും ബ്രഷ് ചെയ്യണം. പിന്നെ ഒക്കുവാണെങ്കിൽ നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്നാക്ക് ചെയ്യുമ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വാ ഒന്ന് റിൻസ് ചെയ്യുക, അല്ലെങ്കിൽ വാഷ് ചെയ്യുക.
ഡോക്ടർ നാൻസി ചാക്കോ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.